ദൈവമേ, ഞങ്ങളുടെ ബലഹീനതയുടെ സഹായത്തിനാടിനെ വിളിക്കുന്നു. നല്ലവനെ, ഞങ്ങളുടെ അപേക്ഷയുടെ ഉത്തരം കേട്ടതിൻ്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളുടെ യാചനകൾ നൽകുമാറാകണമെന്നേ. ആമേൻ. ദൈവമായ കർത്താവേ, കൃപയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അനുഗ്രഹത്തോടെ ദൈവമേ തിരുസന്നിധിയിലേക്ക് ചേരുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ദൈവമേ, ഞങ്ങളെ പഠിക്കുന്ന ക്ലാസുകൾ അനുഗ്രഹത്തോടെ ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. കേൾക്കുന്ന വചനങ്ങൾ മാനുഷികമല്ല എന്നുള്ള തിരിച്ചറിവിലേക്ക് ഞങ്ങളെ കൊണ്ടുവരണമേ. അജ്ഞാനികളായിരുന്ന സ്ത്രീഹന്മാരെ പരിശുദ്ധാത്മാനെ അയച്ച് ശക്തരാക്കിയതുപോലെ ദൈവമേ അവിടുത്തെ ആത്മാവിൽ ശക്തരാകുവാനും ദൈവമേ നിനക്ക് വേണ്ടി ജുളിക്കുവാനും നിനക്ക് വേണ്ടി ജീവിക്കുവാനും നിനക്ക് വേണ്ടി എരിഞ്ഞടങ്ങുവാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ഈ ക്ലാസ്സുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹത്തോടെ ക്രമീകരിക്കാൻ സഹായിക്കണമേ. അവിടെ ആയിരുന്ന ഈ ക്ലാസ് സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ദൈവമേ ഞങ്ങൾ ആദരിക്കണമേ. അതിയോടൊന്നും ദൈവമേ ഞങ്ങളുടെ ശുശ്രൂഷകളെ വാഴ്ത്തണമേ. ഇതിന്റെ പല നിലകളിൽ സഹായം ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഞങ്ങളുടെ ശുശ്രൂഷകൾ ദൈവസന്നിധിയിൽ വിലപ്പെട്ടതായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ. നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ വിശ്വസ്തയോട് ജീവിക്കാൻ സ്വർഗം സഹായിക്കണമേ. ദൈവമേ ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബമായ ഇവിടുത്തെ ബലമുള്ള കരങ്ങൾ തരുന്നു. ദൈവാത്മാവെ ഞങ്ങളോട് ഇടപെടണമേ. നിന്റെ പരിശുദ്ധാത്മ ശക്തിയുടെ ആവാസം ദൈവമേ ഞങ്ങളെ അവിടുന്ന് നിറയ്ക്കണമേ. ദൈവമേ ആത്മാവിൽ പുരിതരായി ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ദൈവമേ ഇന്നത്തെ ക്ലാസ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേടിയന്റെ ബലഹീനത തടസ്സമായിട്ട് നിൽക്കരുതേ. ദൈവമേറ്റം അനുഗ്രഹത്തോടെ ഇതിനെ കേൾക്കുവാനും ദൈവമേ ഞങ്ങളുടെ പഠനം അനുഗ്രഹത്തിൻ്റെതായി തീരുവാനും സ്വർഗം സഹായിക്കണമേ. മടത്തുപടം പ്രസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം നേരത്തെ നൽകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ ചുമതലകളിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തന മേഖലയിൽ അവിടുന്ന് കാവലായും സാന്നിധ്യമായും അവിടുന്ന് ഉണ്ടാകണമേ. ദൈവമേ ഇന്നത്തെ ക്ലാസിന്റെ അതിയോടൊന്നും അവിടുത്തെ കൃപ വ്യാപരിക്കണമേ. ദൈവമേ അവിടുത്തെ കൃപയിൽ ഞങ്ങളെ പൊതിയണമേ. അവിടുത്തെ കുരിശിന്റെ തണലിൽ നിൽക്കുവാനും കേൾക്കുന്ന കാര്യങ്ങൾ ദൈവമേ ഞങ്ങൾക്ക് പ്രയോജനപ്പെടുവാനും സഹായിക്കണമേ. അതിയോടൊന്ന് കൃപ വ്യാപരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ സഹായിക്കണം എന്നാളും സ്തുതിപ്പാനായിട്ട് തന്നെ. ആമേൻ. പ്രത്യേക ദൈവത്തിന്റെ ധന്യ തിരുനാമം മഹത്വപ്പെടട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മൾ വെളിപാട് പുസ്തകത്തിന്റെ 1, 2, 3 ചാപ്റ്ററുകളാണ് നമ്മൾ നോക്കിയത്. 2 ചാപ്റ്ററിലെ 7 സഭകൾക്കുള്ള എഴുത്തുകൾ, 2 ചാപ്റ്ററിന്റെ അവസാനം ഞാൻ ലവദോക്യ സഭയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന്റെ സമാപന വാക്യത്തിലെ 1-2 കാര്യങ്ങളൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിച്ചിട്ട് 4 അധ്യായത്തിലേക്ക് കടക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച പഠിച്ചത് ലവദോക്യ സഭയായിരുന്നു. ലവദോക്യ സഭയുടെ സഭയ്ക്കുള്ള ലേഖനം സന്ദേശം വേഴ്സസ് 14-21. ലവദോക്യ സഭ സ്ഥാപിച്ചത് എഫ്രാസ് ആണ് എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും സമ്പൽ സമൃദ്ധമായ ഒരു പട്ടണമായിരുന്നു. തുണി വ്യവസായത്തിനും അതോടൊപ്പം ചികിത്സാ കേന്ദ്ര ഒരു വലിയ ചികിത്സാ കേന്ദ്രവും ഒക്കെ ആയിരുന്നു ആ സ്ഥലം. സപ്തസഭകളിൽ ഏറ്റവും കൂടുതൽ ആരോപണത്തിന് വിധേയമായ സഭ ഈ ലവദോക്യ സഭയുമായിരുന്നു. ഉയർത്തിരുന്നേറ്റ കർത്താവിന് ഈ സഭയെക്കുറിച്ച് ഒരു നന്മയും എടുത്തു പറയാനായിട്ടില്ല, പരാതി മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ സഭയ്ക്കുള്ള ശാസന, സഭയെക്കുറിച്ചുള്ള പരാതി, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, തുടർന്ന് നീ ശീതോഷ്ണവാനാകയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമ്മണ്ണു കളയും. നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ശുദ്ധീകരിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകത്തക്കവണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപനവും എന്നോട് ചോദിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അവർക്കുള്ള ശാസനയിൽ കർത്താവ് പറഞ്ഞു, എനിക്ക് പ്രിയമുള്ളവരെ എല്ലാം ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക എന്നുള്ളത് അവിടെ ഓർപ്പിക്കുന്നു. ഞാൻ ആ ഭാഗത്തെ കുറിച്ച് അത് കഴിഞ്ഞിട്ട് അൽഫസ്റ്റ് വീട്ടിൽ പോകേണ്ടത് കൊണ്ട് പറഞ്ഞത് കൊണ്ട് ഞാൻ അവിടെ മുതലുള്ളത് ഒന്നുകൂടെ പെട്ടെന്ന് പറഞ്ഞു പോവുക. അവിടെ പറയുന്ന ഐ റെബ്യൂക്ക് ആൻഡ് ഡിസിപ്ലിൻ ഓൾ ദോസ് ഹും ഐ ലവ്. ഞാൻ എനിക്കുള്ളവരെ, എനിക്ക് ഇഷ്ടപ്പെടുന്നവരെ, സ്നേഹിക്കുന്നവരെ ശാസിക്കുന്നു എന്നുള്ള ഒരു വാക്കാണ് അവിടെ പറഞ്ഞത്. റെബ്യൂക്ക്, അതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഗ്രീക്കിൽ എലൈക്കേൻ എന്നുള്ളതാണ്. എലൈക്കേൻ നമുക്കറിയാം, പല പദങ്ങളും ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ ഉള്ളതിന് അതിന്റെ ആ കറക്റ്റ് അർത്ഥം അതിന് കിട്ടാറില്ല. ഇവിടെ ഗ്രീക്കിലുള്ള ഈ പദത്തിന് അതിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള അർത്ഥം, ശാസിക്കുക എന്നുള്ള വാക്ക് തന്നെയാണെങ്കിൽ അതിന് വ്യത്യസ്തമായിട്ടുള്ള അർത്ഥമാണ്. ഇവിടെ അതിന്റെ അർത്ഥം rebuke, it describes a kind of rebuke which compels a man to see the error of his ways. അവന്റെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുവാനും ആ തെറ്റിനെ തെറ്റ് ആവർത്തിക്കാതെ ഇരിക്കാനുമായിട്ട് ഉള്ള ഒരു ആഗ്രഹമാണ്. സ്വന്തം തെറ്റ് കാണുവാനും അത് സമ്മതിക്കുവാനും അവനെ പ്രേരിപ്പിക്കുന്നതാണ് ഈ വാക്കിന്റെ അർത്ഥം. അപ്പൊ അതിന്റെ അർത്ഥം അതിനകത്തൊരു സ്നേഹത്തിന്റെ കോട്ടിംഗ് ഉണ്ട്, സ്നേഹത്തോടുകൂടിയുള്ള ശാസന. ഇന്ന് പലർക്കും അന്യമായ, നമ്മുടെ കുടുംബങ്ങളിൽ പോലും അന്യമായി പോകുന്ന ഒരു കാര്യമാണ് സ്നേഹത്തിന്റെ ശാസന. പലപ്പോഴും നമ്മൾ വഴക്ക് പറയുന്നു, ശാസിക്കുന്നു. ദേവാലയത്തിലാണെങ്കിൽ പോലും നമ്മൾ വഴക്ക് പറയുമ്പോൾ അതിനെ അതിന്റെ അർത്ഥത്തിൽ അതിനെ കാണാനായിട്ട് ഒക്കുന്നില്ല. അതിനോടൊപ്പം ആ സ്നേഹത്തിന്റെ, ആ ശാസനയുടെ, സ്നേഹത്തിന്റെ ഭാവം കൂടെ തിരിച്ചറിയാൻ വരുമ്പോഴാണ്, സാധിക്കുമ്പോഴാണ് അത് പ്രയോജനമുള്ളതായിട്ട് തീരുന്നത്. നമുക്കറിയാം, ഇപ്പം കഴിഞ്ഞ ആഴ്ചയിൽ അമേരിക്കയിലുള്ള ഒരാളിനെ നാട്ടിൽ മകൻ വെട്ടിക്കൊന്നു എന്നുള്ള ഒരു സംഭവം നമ്മൾ കേട്ടു. വെടിവെച്ചിട്ട് വളരെ കിരാതമായ രീതിയിൽ അപ്പനെ വെട്ടി നുറുക്കി കൊന്ന ഒരു സംഭവം നമ്മൾ അറിയുന്നുണ്ട്. അതിന് പിന്നിൽ അവന് വലിയ വൈരാഗ്യമൊക്കെ കാണും. പക്ഷേ അപ്പൻ ഈ മകനെ നവീകരിക്കുന്നതിന് വേണ്ടി, നന്നാക്കുന്നതിന് വേണ്ടി ഉള്ള ഡിസിപ്ലിൻ ഒക്കെ എടുത്തത്, പിതാവ് ഇവനോട് ഹാർഡായിട്ടും ഇടപെട്ടതൊക്കെ ഒരു പക്ഷെ അവന് ആ ഒരു സ്നേഹത്തിന്റെ ഭാഷയിൽ അതിനെ തിരിച്ചറിയാൻ ഒത്തില്ല. ഇതെപ്പോഴും ഒരു വികാരപരമായ നിലയിൽ അവൻ ഒരു വൈരാഗ്യത്തിന്റെ ഭാഷയിലാണ് അതിനെ സ്വീകരിച്ചത്. അതുകൊണ്ട് ആ സ്നേഹത്തിന്റെ ഭാവം അവന് ഉൾക്കൊള്ളുവാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അവിടെ കാണുന്നത്. അത് കൂടുതൽ ഹാർട്ടിനായിട്ട് തീരുകയുള്ളൂ. ദൈവത്തിന്റെ ശിക്ഷണം അത് സ്നേഹത്തിന്റെ ഭാവത്തിൽ നമുക്ക് സ്വീകരിക്കുവാനായിട്ട് സാധിക്കുമ്പോൾ അത് നമുക്ക് പ്രയോജനം ആയിട്ട് തീരും. ദൈവത്തിന്റെ ശിക്ഷണം നിരസിക്കുന്നതിന് പകരം സത്യാദരവോടെ സ്വീകരിച്ചാൽ അത് അനുഗ്രഹത്തിന് കാരണമായി തീരും എന്നുള്ളതും അവിടെ പറയുന്നുണ്ട്. നാഥാൻ പ്രവാചകൻ ദാവീദ് രാജാവിനെ ശാസിക്കുന്നത് അതിനെ ഉപയോഗിച്ചിരിക്കുന്ന ഈ വാക്കും ഇത് തന്നെയാ. എലക്കോസ്, എലക്കേൻ ആൻഡ് എലക്കോസ് എന്നുള്ള വാക്ക്, അതിന്റെ അർത്ഥം നവീകരിക്കുക, അവനെ സ്നേഹത്തിൽ ഉറപ്പിക്കുക, അവനെ അവന്റെ തെറ്റ് മനസ്സിലാക്കത്തക്കവണ്ണം അവനെ പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ള ആ ഒരു ഭാവത്തിൽ നമ്മുടെ ശാസനകൾ വരുവാൻ, സ്നേഹത്തിന്റെ ഭാഷ്യമായിട്ട് തീരാൻ നമുക്ക് ഇടയാകണം എന്നുള്ളതാണ് അവിടെ ഓർപ്പിക്കാനായിട്ടുള്ളത്. മൂന്നാമത്തെ 20-ാമത്തെ വാക്യത്തിൽ അവിടെ വീണ്ടും പറയുന്നു, ഏറ്റവും ഹൃദയഹാരിയായിട്ടുള്ള ഒരു ദൃശ്യങ്ങളിലൊന്നാണ് ഞാൻ വാതിൽക്കൽ മുട്ടുന്നു. ഐ ആം സ്റ്റാൻഡിംഗ് അറ്റ് ദ ഡോർ ആൻഡ് നോക്കിംഗ്. ദിസ് പിക്ചർ ഹാസ് ഡിറൈവ്ഡ് ഫ്രം ടു ഡിഫറെന്റ് സോഴ്സസ്. ഞാൻ വാതിൽക്കളിൽ നിന്ന് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും താഴം കഴിക്കും. The two sources in the Quran, it has been taken as a warning that the end is near. And the coming of Christ is at hand. The Christian must be ready to open whenever he hears his Lord's knocking. Randamda, we see the pleading of Christ. He stands at the door of the human heart and knocks. The unique new fact that Christianity brought into this world is that God is the seeker of men. No other religion has the vision
ഓഫ് സീക്കിംഗ് ഗോഡ്. മറ്റ് പല മതങ്ങളിലും ദൈവത്തെ, മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ചു പോകുന്ന ഒരു സങ്കല്പം. എന്നാൽ ഇവിടെ കർത്താവ് യേശു തമ്പുരാൻ ലോകത്തിനെ പഠിപ്പിച്ച, ക്രിസ്ത്യാനിറ്റി തന്നെ ലോകത്തിനെ പഠിപ്പിച്ച ഏറ്റവും നിസ്തുലവും നൂതനവുമായിട്ടുള്ള ഒരു വസ്തുതയാണ് ദൈവം മനുഷ്യരെ അന്വേഷിച്ച് ചെല്ലുന്നവനാണെന്നുള്ള അറിവ്. ദൈവം മനുഷ്യനെ അന്വേഷിച്ച് ചെല്ലുന്നവനാണ്. ഹൂണ്ട് ഓഫ് ഹെവൻ എന്നുള്ള ഒരു കവിതയ്ക്കകത്ത് വേട്ടപ്പെട്ടിയെ പോലെ മനുഷ്യനെ അന്വേഷിച്ചിറങ്ങുന്ന ദൈവസ്നേഹത്തെ കുറിച്ച് അവിടെ കാണുന്നുണ്ട്. സെയിന്റ് ബെർണാർഡ് എന്ന ഒരു ആശ്രമ അധിപൻ തന്റെ സന്യാസാശ്രമത്തിലെ അന്തേവാസികളോട് പറയും, ഈ തണുപ്പുള്ള രാത്രിയിൽ നിങ്ങൾ എത്രമാത്രം നേരത്തെ ഉണർന്ന് ചാപ്പിളിൽ പ്രാർത്ഥനയ്ക്ക് പോയാലും നിങ്ങളെക്കാൾ മുമ്പേ തമ്പുരാൻ അവിടെ കാത്തിരുന്ന് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു, നിങ്ങളെ സ്വീകരിക്കാനായിട്ട് തമ്പുരാൻ അവിടെ ഒരുക്കത്തോടെ ഇരിക്കുന്നു എന്നുള്ളത്. ദൈവം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ ഒക്കെയും എന്നുള്ളതാണ്. ദൈവം മനുഷ്യനെ കാണുവാൻ, മനുഷ്യനെ അന്വേഷിച്ച് ഇറങ്ങുന്നു. അത് ഒരു പുതിയ നിയമ ക്രിസ്ത്യാനിറ്റി ലോകത്തിന് കൊടുത്ത വലിയ ഒരു സന്ദേശം. വീണ്ടും ക്രിസ്തു കൊടുക്കുന്ന വാഗ്ദാനം, ഞാൻ അകത്ത് വരും, അവൻ എന്നോട്, ഞാൻ അവനോട് കൂടെ അത്താഴം കഴിക്കും എന്നുള്ള ഒരു വസ്തുതയാ. കിംഗ് ജെയിംസ് വേർഷനിൽ ഐ വിൽ കം ഇൻ ആൻഡ് സെർവ് വിത്ത് ഹിം. ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റി ഈസ് ടു ക്രൈസ്റ്റ് നോസ് ആൻഡ് മാൻ കെൻ ആൻസർ ഓർ റെഫ്യൂസ് ടു ആൻസർ. ഇത് രണ്ടുമുണ്ട്. അവന് ഏറ്റവും വേദനയുള്ള ഒരു അനുഭവം തുറക്കാതിരിക്കാനുള്ള ഒരു ഭാവവും മനുഷ്യനുണ്ട്. ഇവിടെ പറയുന്നു അവൻ അത്താഴം കഴിക്കും. വൈകിട്ടേതാണ് ഗ്രീക്കുകാരെ സംബന്ധിച്ച് നമ്മളെ പോലെ തന്നെ അവർക്ക് മൂന്ന് നേരം ഉള്ള ഭക്ഷണമുണ്ട്. രാവിലെ റൊട്ടിയും ഉച്ചയ്ക്ക് ഭക്ഷണവും, അത് ചിലപ്പോൾ ഒരുപക്ഷെ വഴിക്ക് വെച്ചായിരിക്കാം, വൃഷത്തന്നിലായിരിക്കാം, ആടുകളെയൊക്കെ മേയിച്ചുകൊണ്ട് പോകുമ്പോൾ ഏതെങ്കിലും വിജനമായ സ്ഥലത്തായിരിക്കാം, യാത്രയുടെ മധ്യത്തിലാകാം. അതാ ഉച്ചയ്ക്കത്തെ ഭക്ഷണം. എന്നാൽ വൈകിട്ടത്തെ അത്താഴം എന്ന് പറയുന്നത് പകലിലെ അധ്വാനമെല്ലാം കഴിഞ്ഞ് സ്വൈരമായി ഏറെ സമയമെടുത്ത് തിടുക്കം കൂടാതെ സന്തോഷത്തോടെ വീട്ടുകാരെല്ലാവരും കൂടിയുള്ള ആനന്ദിച്ചുകൊണ്ട് സല്ലപിച്ചുകൊണ്ടുള്ള ഭക്ഷണ അത്താഴം. ഇവിടെ ഈ ഭക്ഷണത്തെ കുറിച്ചാണ് പറയുന്നത്. തന്റെ വാതിൽ മുട്ടുന്നവനോടൊപ്പം അപ്പം ക്രിസ്തു അപ്പ അത്താഴം കഴിക്കും. അത് വേറെ എവിടെയെങ്കിലും പോകുന്ന വഴിക്കുള്ള ഒരു സന്ദർശനമല്ല, ഇതൊരു കൂട്ടായ്മയുടെ ഫലമാണ്. ക്രിസ്തുവുമായ ഹൃദയ സംസർഗത്തിന്റെ ഒരു സന്തോഷത്തിന്റെ അനുഭവമാണ് ആ അത്താഴം കഴിക്കൽ എന്ന് പറയുന്നത്. ഇവിടെ മാനുഷികമായ ഉത്തരവാദിത്തമുണ്ട്, തുറക്കുകയോ തുറക്കാതിരിക്കുകയോ ചെയ്യും. സ്വന്തം ഹൃദയം എന്ന ഭവനത്തിന്റെ അധിപതിയാണ് ഓരോ മനുഷ്യനും. അതായത് അവന്റെ കോട്ട ഹൃദയമാവുന്ന കോട്ട. അവൻ വേണം ആ വാതിൽ തുറക്കാൻ. ഏറ്റവും ദുഃഖകരമായിട്ടുള്ള അനുഭവം അവകാശവും പദവിയുമാണ് തുറന്നു കൊടുക്കുവാനുള്ള അഭ്യർത്ഥന, നിരസിക്കുക എന്നുള്ളത്. വീണ്ടും ഇവിടെ പറയുന്നു, ജയിക്കുന്നവന് എന്നോടുകൂടെ സിംഹാസനത്തിൽ ഇരിപ്പാൻ ഞാൻ വരം നൽകും. The promise of risen Christ is that the victor will sit with him in his own victorious throne. We will get the picture right if we remember that the eastern throne was more like a couch than a single seat. The victor in life will share the throne of victorious Christ. ഇവിടെ കസേര, സിംഹാസനം ഒരു കസേര പോലുള്ള ഇരിപ്പിടമല്ല. അത് അധികാരത്തിന്റെയും അംഗീകാരത്തിന്റെയും വിജയത്തിന്റെയും പ്രൗഢിയുടെയും ഒക്കെ ഉള്ള ഒരു സ്ഥാനമാണ്. അങ്ങനെയുള്ള ഒരു സ്ഥാനമാണ് അവിടെ കൊടുക്കുന്നത്. ക്രിസ്തു ജയാളിയായി അധികാരത്തോടെ ആ സ്ഥാനത്തേക്ക് പ്രവേശിച്ചു. അവൻ ദൈവത്തോടുകൂടെ സിംഹാസനത്തിലിരുന്ന് ദൈവത്തിന്റെ രാജാധികാരത്തിലും ന്യായവിധിയിലും പങ്കുചേരുവാൻ അവസരം ലഭിച്ചു. ഈ അധികാരം ക്രിസ്തു വിശ്വാസികൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. ജയിക്കുന്നവന് എന്നോടുകൂടെ സിംഹാസനത്തിൽ ഇരിപ്പാൻ ഞാൻ വരം കൊടുക്കും. എത്ര എത്ര നവ്യമായ, എത്ര സന്തോഷകരമായ ഒരു അനുഭവമാണ്. ഇവിടെ പറയുന്നു, ഈച്ച് ലെറ്റർ ഫിനിഷ് ദ വേർഡ്സ് ലെറ്റ് ഹിം ഹു ഹാസ് എൻ ഇയർ ഹിയർ വാട്ട് ദ സ്പിരിറ്റ് ഈസ് സേയിങ് ടു ദ ചർച്ച്. ദിസ് സേയിങ് ദസ് ടു തിങ്സ്, ഇറ്റ് ഇൻഡിവിഡ്യുവലസ് ദ മെസ്സേജ് ഓഫ് ദ ലെറ്റർ. ഇറ്റ് സേസ് ടു എവരി മാൻ. Second, it generalized the message of letters. It means that their message was not confined to the people in seven churches 2000 years ago, but that through them the Spirit is speaking to every man in every generation. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അത് എല്ലാ മനുഷ്യരോടും എല്ലാ തലമുറകളിലുമുള്ള ആളുകളോട് ദൈവം പറയുന്നതാ. ഏഴ് ലേഖനങ്ങളുടെ പരിസമാപ്തിയിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. ഞാൻ പറഞ്ഞ ഓരോ ലേഖനവും അതിന്റെ പ്രാദേശിക സാഹചര്യവും സമകാലിക ചരിത്രവും അധിഷ്ഠിതമാക്കി പഠിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ അവയുടെ ദൂത കേവലം പ്രാദേശികമോ സമകാലികവുമല്ല, അത് ശാശ്വത പ്രസക്തിയും അനശ്വര മൂല്യങ്ങളും ഉള്ളതാണ്. ഓരോ ദൂതും നമ്മളോട്, ഓരോ വ്യക്തികളോട്, നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കുന്നതാണ്. ഓരോ ചർച്ചകൾക്കുള്ള ലേഖനം വായിക്കുമ്പോഴും നമുക്ക് ആ ഒരു സ്പിരിറ്റിൽ കടന്നു വരുവാൻ, ആ ഒരു മനോഭാവത്തോടെ കടന്നു വരുവാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശങ്ങൾ തിരുത്തു വായിക്കുമ്പോൾ തിരുത്തുവാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ തിരുത്തുവാനുള്ളത് തിരുത്തുവാനും ഒരു പുതുക്കപ്പെട്ട അനുഭവത്തിൽ കടന്നു വരുവാനും ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന സൗഭാഗ്യങ്ങൾ അത് സ്വീകരിക്കാനും തക്കവണ്ണം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാലാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. നാലാമത്തെ ചാപ്റ്റർ, അത് ചാപ്റ്റർ 4 to 22 വരെയുള്ള ഭാഗം യുഗാന്ത്യ സംഭവങ്ങളാണ്. കൂടുതൽ കോൺട്രവേഴ്സികളായിട്ടുള്ള വിഷയങ്ങളൊക്കെ ആ ഒരു ഭാഗത്തേക്കാണ് കടന്നു വരുന്നത്. ആദ്യ മൂന്ന് ലെറ്റേഴ്സിൽ അത്രയും വലിയ കോൺട്രവേഴ്സി ഉള്ള ഭാഗം ഇല്ലായിരുന്നു. ഏഴ് സഭകൾക്കുള്ള ഈ ദൂത, ഈ ലെറ്റേഴ്സ്, ഈ എഴുത്തുകൾ അവസാനിക്കുന്നതുകൂടി മറ്റൊരു ഭാഗത്തേക്കാണ് ഈ വെളിപാട് പുസ്തകത്തിന്റെ ഭാഗം കടന്നത്. ഏഴ് സഭകൾക്ക് അഭിനന്ദനമോ കുറ്റാരോപണമോ ശാസനയോ പിന്നെ അവർക്ക് കൊടുക്കുന്ന വാഗ്ദാനങ്ങളൊക്കെ കാണും. എന്നാൽ ഇവിടെ ദൂതനായ ക്രിസ്തു ആസന്നമായ പോരാട്ടത്തെ കുറിച്ചാണ് പറയുന്നത്. അവിടെ അതിന് ജയിക്കുവാൻ തക്കവണ്ണമുള്ള ആഹ്വാനം കൊടുക്കുന്നു. ഇവിടെ ഫസ്റ്റ് തുടങ്ങുന്നത് ദ റിസൺ ക്രൈസ്റ്റ്, വി സോ ദ റിസൺ ക്രൈസ്റ്റ് വാക്കിംഗ് എമിഡ്സ്റ്റ് ഹിസ് ചർച്ചസ് അപ്പോൺ എർത്ത്. ഏഴ് എഴുത്തുകൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് ഈ സഭകളുടെ മധ്യത്തിൽ നിൽക്കുന്ന കർത്താവ്. Now the scene changes the course of heaven. The ആ ഒരു ഭാഗം സ്വർഗത്തിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് പത്മോസിന്റെ ഇതായിട്ടുള്ള ആ ഒരു സാഹചര്യത്തിൽ നിന്ന് യോഹന്നാൻ സ്നാപകൻ സ്വർഗോന്നതകളിലേക്ക്, സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു മനോഭാവം. അവിടെ ഒരു ഹർഷോന്മാർഗം, ഒരു എക്സ്റ്റാറ്റിക് സ്റ്റേറ്റ് സ്റ്റാറ്റസ് അദ്ദേഹത്തിനുണ്ടാകുന്നത്. ഭൗമിക തലത്തിൽ നിന്ന് സ്വർഗീയമായ അനുഭവത്തിലേക്ക് യോഹന്നാൻ സ്നാപകൻ, യോഹന്നാൻ അപ്പോസ്തലൻ ഉയർത്തപ്പെടുന്നു. ഒന്നാമത്തെ ദർശനത്തെ തുടർന്ന് ഇത് ആദ്യത്തെ ഭാഗമായിരുന്ന ഈ ഏഴ് സഭകൾക്കുള്ള എഴുത്തുകൾ. എന്നാൽ ഇവിടെ രണ്ടാമത്തെ ഭാഗങ്ങളാണ്. ഇവിടെയുള്ള ദർശനം ആറാം ചാപ്റ്റർ മുതൽ കാണുന്നു. പക്ഷെ അതിന് മുമ്പ് അതിനുള്ള സാഹചര്യമോ കളമൊരുങ്ങും. തുറക്കപ്പെട്ട കവാടം ദർശനത്തിനുള്ള കളമൊരുക്കുക. സ്വർഗത്തിന്റെ പടിവാതിലേക്ക് യോഹന്നാൻ അപ്പോസ്തലൻ നയിക്കപ്പെടുന്നു. അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം നിത്യപ്രകാശത്തിലേക്ക് കാണുന്നു, സ്വർഗീയ ആരാധന കാണുന്നു, സ്വർഗീയമായിരിക്കുന്ന സന്തോഷം കാണുന്നു. ഈ യോഹന്നാൻ ഉണ്ടായ ഈ അനുഭവം അത് പൗലോസ് ശ്ലീഹ പറയുന്ന അതേ അനുഭവമാണ്. Second Corinthians chapter 12 verses 2 to 4. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു, അവൻ 14 സംവത്സരം മുമ്പ് മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. ആസന്നമായ പീഡയിൽ ആശ്വസിപ്പിക്കുന്നതിനും ധൈര്യപ്പെടുത്തുന്നതിനുമായ യോഹന്നാനെ ക്രിസ്തു സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നു. ആത്മവിവശനായ യോഹന്നാൻ വേഗത്തിൽ സംഭവിക്കാത്ത കാര്യങ്ങളെ കാണുന്നു. അവിടെ കാണുന്നത് ഒരു സ്വർഗീയ സിംഹാസനമാണ്. ആ സിംഹാസനം എന്ന് പറയുന്നത് വരാനിരിക്കുന്ന കാര്യങ്ങളെ പൂർണ്ണമായി നിയന്ത്രിക്കുന്ന സർവശക്തനായ ദൈവം. ലോകത്ത് രാഷ്ട്രീയ ശക്തികളുടെ മുമ്പിൽ സഭ ബലഹീനമാക്കപ്പെടുകയും നിസ്സഹായമായി കാണപ്പെടുകയും ചെയ്യുന്നെങ്കിലും സ്വർഗത്തിൽ സിംഹാസനാരൂഢനായ ദൈവം ചരിത്രഗതിയെ പൂർണ്ണമായി നിയന്ത്രിക്കുകയും ചരിത്രത്തിന്റെ അത്യത്തെപ്പറ്റി തീരുമാനമെടുക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പീഡയിലിരിക്കുന്ന ജനത്തിന് വലിയ സന്തോഷം നൽകുന്നതാണ്. സ്വർഗത്തിൽ ഒരു സിംഹാസനം, ഭൂമിയിൽ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന പല രാഷ്ട്രീയ ശക്തികളുണ്ടെങ്കിലും ഇതിന്റെയൊക്കെ മുകളിൽ വേറൊരു സിംഹാസനാരൂഢനായ ഒരു ദൈവം, ഒരു രാജാവ്, രാജാതിരാജാവ് സ്വർഗത്തിലുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ആദ്യ ഭാഗം അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഇൻ ദി ഏർലി ചാപ്റ്റേഴ്സ് ഓഫ് റെവലേഷൻ വി കൻ സീ ദർ ആർ ത്രീ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോർസ് ഇൻ ലൈഫ്. വിവിധ വാതിലുകൾ നമ്മൾ ഈ ഭാഗത്ത് കാണുന്നുണ്ട്. മൂന്ന് വാതിലുകൾ. ദർ ഇസ് എ ഡോർ ഓഫ് ഓപ്പർച്യൂണിറ്റി. ഡോർ ഓഫ് ഓപ്പർച്യൂണിറ്റി റെവലേഷൻ 3:8 നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞതാ. ദ റിസൺ സെറ്റ് ഓഫ് ലോർഡ് ഐ ഹാവ് സെറ്റ് ബിഫോർ യു അൻ ഓപ്പൺ ഡോർ. അത് സുവിശേഷത്തിന് വേണ്ടിയുള്ള ഒരു വാതിൽ എന്ന് ഞാൻ പറഞ്ഞു. ഡോർ ഓഫ് ദ ഗ്ലോറിയസ് ഓപ്പർച്യൂണിറ്റി ബൈ വിച്ച് ദ മെസ്സേജ് ഓഫ് ഗോസ്പെൽ കുഡ് ബി ടേക്കൺ ടു ദ റീജിയൻസ് ബിയോണ്ട്. ഗോഡ് സെറ്റ് ബിഫോർ എവരി മാൻ His own door of opportunity. എല്ലാ മനുഷ്യന്റെയും മുമ്പിൽ ദൈവം വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ, ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ, ദൈവത്തിന് വേണ്ടി സാക്ഷ്യ അനുഭവത്തിൽ നിലനിൽക്കാൻ ദൈവം നമുക്കെല്ലാവർക്കും ഈ വാതിൽ തുറന്നിട്ടിരിക്കുന്നു. സെക്കൻഡ് വാതിൽ, there is a door of human heart. മനുഷ്യ ജീവിതത്തിന്റെ ഹൃദയത്തിന്റെ വാതിലുകൾ. I stand at the door and knock, and a man may open or refuse. നമ്മുടെ ഹൃദയമാകുന്ന വാതിലിൽ മുട്ടിപൊളിക്കുന്ന കർത്താവ് ദൈവത്തിന് വേണ്ടി വാതിൽ തുറന്നു കൊടുത്ത് ദൈവത്തിന്റെ ആലയമാക്കി മാറ്റാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ വിളിക്കുന്നു. മൂന്നാമത്, there is a door of revelation. I saw a door in heaven standing open. God offers every man the door which leads the knowledge of God and of life eternal. ദൈവിക ദർശനം പ്രാപിച്ച് നിത്യ ജീവന്റെ അനുഭവത്തിലേക്ക് വളരാൻ ദൈവം വാതിൽ നമുക്ക് തുറന്നിരിക്കുന്നു. ഇത് കണ്ട, ഈ ഒരു ദർശനം കണ്ട പൗലുസ്ലിഹ പറയുന്നുണ്ട്, ഞാൻ സകലതും ചവറെന്ന് എണ്ണുന്നു. അദ്ദേഹത്തിനുണ്ടായ സകല പദവികളും സകല അധികാരങ്ങളും ഒക്കെ ഈ ഒരു വലിയ ദർശനത്തിന്റെ മുമ്പിൽ ഒന്നുമല്ല എന്നുള്ള തിരിച്ചറിവിലേക്ക് പൗലുസ്ലിഹ എത്തിച്ചേരുന്നു. ഇവിടെ മൂന്ന് ഡോറുകളെ പറഞ്ഞു. ഡോർ ഓഫ് ഓപ്പർച്യൂണിറ്റി, ഡോർ ഓഫ് ഹ്യൂമൻ ഹാർട്ട്, ഡോർ ഓഫ് റെവലേഷൻ. മോർ ദാൻ വൺസ് ഓഫ് ദ ന്യൂ ടെസ്റ്റമെന്റ് സ്പീക്ക് ദ ഹെവൻ ബീങ് ഓപ്പൺഡ്. And it is the greatest significance to see the object of the happening, opening. There is the opening of the heaven for vision. The Ezekiel prophet, the heavens were opened and I saw visions of God. God sends to those who see him the vision of himself and his truth. Second, there is the opening of descent of spirit. When Jesus was baptized by John, he saw heaven open and the Spirit descending upon himself. When a man's mind and soul seek upwards, the Spirit of God descend to meet them. Munamda, there is an opening for the revelation of glory of God. It was the promise of Jesus to Nathanael that he would see the heaven open and the angels of God ascending and descending upon the Son of Man. Someday the heaven will open to disclose the glory of Christ, and inevitably that day will bring joy and those who have loved him, and amazement and fear to those who have despised him. മൂന്ന് ഓപ്പണിങ്ങിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഒന്ന് എസക്കിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ, രണ്ട് കർത്താവ് സ്നാനമേറ്റപ്പോൾ സ്വർഗം തുറന്നു, മൂന്നാമത് നഥനിയേൽ കണ്ടു, ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ആ ഒരു സ്വർഗീയ ദർശനം അവിടെ കാണുന്നുണ്ട്. ചാപ്റ്റർ വേഴ്സസ് രണ്ടും മൂന്നും ഭാഗത്തേക്ക് വരുന്നുണ്ട്. അവിടെ വരുമ്പോൾ അവിടെ എക്സ്റ്റാറ്റിക് സ്റ്റാറ്റസിനെ കുറിച്ച് പറയുന്നുണ്ട്. When the seer entered the door into heaven, he fell into ecstasy. In heaven, he saw a throne and God on the throne. The throne of God is a common Old Testament picture. The prophet said, "I saw the Lord sitting on his throne, and all the hosts of heaven standing beside him." ഒന്ന് രാജാക്കന്മാർ 22:19. 47 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, God sits on his holy throne. ഇതൊക്കെ നമുക്ക് ത്രോണിനെ കുറിച്ച് പറയുന്നുണ്ട്. യഹോവ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും സ്വർഗത്തിലെ സൈന്യമൊക്കെയും അവന്റെ അടുക്കൽ വലത്തും ഇടത്തും നിൽക്കുന്നത് ഞാൻ കണ്ടു. 47 സങ്കീർത്തനം, ദൈവം ജാതികളെ ഭരിക്കുന്നു, ദൈവം തന്റെ സിംഹാസനത്തിലിരിക്കുന്നു. The throne of God stands for the majesty of God. ദൈവത്തിന്റെ പരമാധികാരത്തിന്റെ പ്രതീകമാണ് ത്രോൺ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സിംഹാസനം, അത് അധികാരത്തിന്റെയും പ്രൗഢിയുടെയും ഒക്കെ ഒരു നിലയിൽ അതിനെ കാണുവാനായിട്ട് വെക്കും. ദൈവ സിംഹാസനത്തിന് ചുറ്റും നിത്യമായി ആരാധന നടത്തുന്നതായിട്ടാണ് രോഹിണൻ കാണുന്നത്. തുടർന്നുള്ള ഭാഗത്ത് ആരാധനയെ പറ്റി ധാരാളം പരാമർശനങ്ങൾ കാണാം. ഇവയെല്ലാം 1st century ആരാധനയുടെ പശ്ചാത്തലത്തിൽ വേണം അതിനെ കാണാൻ. ഇവിടെ നമ്മൾ ഇത് വെറും ഭാവനയിലുള്ള ഒരു ദർശനം മാത്രമല്ല, പഴയ നിയമ ഭാഗത്ത് ഇത് ഈ സ്വർഗീയ ആരാധനയുടെ സ്വർഗീയ 1st century സ്വർഗീയ ആരാധനയുടെ പശ്ചാത്തലത്തിലാണ് യോഹന്നാൻ ഈ സ്വർഗീയ ആരാധനയെ കുറിച്ച് വർണ്ണിക്കുന്നത്. പഴയ നിയമ ഭാഗത്ത് മോശയുടെ ദർശനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സമാഗമന കൂടാരവും അതിലെ ആരാധനയും ക്രമീകരിച്ചത്. ഇതേ രീതിയിൽ തന്നെ സ്വർഗീയ ആരാധന വെളിപാടിലൂടെ യോഹന്നാൻ കാണുന്നു. സഭയിലെ ആരാധന സ്വർഗത്തിലെ ആരാധനയുടെ മാതൃകയിൽ ഉണ്ടായതും സ്വർഗീയ ആരാധനയുടെ പ്രതിഫലനവുമാണെന്നാണ് യോഹന്നാൻ ഇവിടെ പരോക്ഷമായിട്ട് സൂചിപ്പിക്കുന്നത്. യോഹന്നാന്റെ ചിന്തയിൽ പഴയ നിയമത്തിലെ ആരാധനയേക്കാൾ മത്സരമായ ആരാധനയാണ് ഈ സ്വർഗീയ ആരാധന. അത് പറഞ്ഞറിയിക്കുവാൻ സാധിക്കാത്തതാണ്. അതുകൊണ്ടാണ് അവൻ ആത്മവിവശനായി എന്ന് പറയുന്നത്. അത് കണ്ണുകൾക്കോ കാതുകൾക്കോ ഒന്നും ഉൾക്കൊള്ളുവാൻ കഴിയുന്നതിൽ അപ്പുറവുമായി വിവരിക്കുവാൻ സാധിക്കാത്ത നിലയിൽ ഉള്ള ഒന്ന് ആയിട്ടാണ് അവിടെ കാണുന്നത്. ഗോത്രപിതാക്കന്മാര് പോലും വണങ്ങുന്നു. മഹത്വാനും ഉദ്ധനുമായ സ്വർഗീയ ക്രിസ്തുവാണ് സ്വർഗീയ ആരാധനയുടെ കേന്ദ്രം. സ്വർഗീയ ആരാധനയുടെ സെന്റർ എന്ന് പറയുന്നത് ദൈവമാണ്. ഇവിടെയൊക്കെ ആരാധനയുടെ സെന്റർ ദൈവമാണ്. അത് വ്യക്തിഗതമായി തീരുമ്പോൾ പലപ്പോഴും പറയാം. നമുക്ക് ഇന്നത്തെ കരിസ്മാറ്റിക് പ്രസ്ഥാനങ്ങളെയൊക്കെ കാണുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്ന ഒരു സവിശേഷത, ഇതൊക്കെ വ്യക്തിഗതമാണ്. ആ ആളിന്റെ സവിശേഷത, ആ ആളിന്റെ പ്രാഗൽഭ്യം ചോർന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ആ സഭയോട് തന്നെ ചിലപ്പോൾ തീർന്നു പോകും. ആരാധനയുടെ കേന്ദ്രം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ദൈവ നാമം, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ ഉള്ളത് മാത്രമായിട്ട് ആരാധനകൾ തീരണം. ഇവിടെ പഴയ നിയമ സങ്കല്പങ്ങളിൽ ദൈവം മനുഷ്യ ചിന്തകൾക്കും വാക്കുകൾക്കും അതീതനായതുകൊണ്ട് ദൈവനാമം ഉദാ ഉച്ചരിക്കുവാനുള്ള ഭയം കൊണ്ട് മിക്ക യഹൂദന്മാരും ദൈവത്തെ കുറിച്ച് നേരിട്ടുള്ള പരാമർശങ്ങൾ ഒഴിവാക്കിയിരുന്നു. പഴയ നിയമ ഭാഗത്ത് ഒരു വളരെ ശക്തമായ ഒരു കാര്യമാണ്, അവര് ദൈവനാമം ഉപയോഗിക്കുകയില്ല. യോഹന്നാനും ദൈവമെന്നുള്ള വാക്ക് ഉച്ചരിക്കാതെ സിംഹാസനം എന്നുള്ള വാക്കുകൊണ്ട് ദൈവ സാന്നിധ്യത്തെയാണ് പ്രകടമാക്കുന്നത്. ദൈവം അഖിലാണ്ഡത്തിന്റെ രാജാവും ന്യായാധിപനുമാണെന്നുള്ളതിന്റെ പ്രതീകമാണ് അവിടുത്തെ സിംഹാസനം. ജോൺ സോ വൺ സീറ്റഡ് ഓൺ ദ ത്രോൺ. ദേർ ഇസ് സംതിങ് വെരി ഇൻട്രസ്റ്റിംഗ് ഹിയർ. ജോൺ മേക്സ് നോ അറ്റംപ്റ്റ് ടു ഡിസ്ക്രൈബ് ഗോഡ് ഇൻ എൻ ഹ്യൂമൻ ഷേപ്പ്. He rigorously sends anthropomorphic details. He describes God in the flashing of gem-like colors, but he never mentions any kind of form. It is Bible's way to see God in terms of Bible. ദൈവത്തെ പ്രകാശത്തിന്റെ ഒരു രീതിയിലാണ് പ്രതിഫലിപ്പിക്കുന്നത്. The passage describes God dwelling in the light that no man can approach unto. 1 Timothy chapter 6 verses 16. കർത്താദി കർത്താവും താൻ മാത്രം അമർത്യത ഉള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായ ദൈവം. 102 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, വസ്ത്രം ധരിക്കും പോലെ ഈ പ്രകാശത്തെ ധരിക്കുന്നു. ഇവിടെ അങ്ങനെ ഒത്തിരി കാര്യങ്ങള് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രകാശത്തിന്റെ മായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നുണ്ട്. ഇത് ഹ്യൂമൻ ഫോമായിട്ടൊന്നുമല്ല, അതിന് രൂപമില്ല. ദൈവത്തെ പ്രകാശത്തിന്റെ നിലയിൽ അവതരിപ്പിക്കുന്ന ചിത്രം ബൈബിളിൽ പലയിടത്തും കാണാനായിട്ട് നോക്കുന്നുണ്ട്. എസക്കിയേൽ പ്രവാചകന്റെ ദർശനത്തിലെ വാക്കുകളും പ്രതീകങ്ങളുമാണ് യോഹന്നാൻ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെ വർണ്ണിക്കുന്നതിന് ഉപയോഗിക്കുന്നത്. എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം. അതുപോലെ തന്നെ അമൂല്യ രത്നങ്ങളുടേത് പോലെയുള്ള പ്രകാശം ദൈവസിംഹാസനത്തെ ചുറ്റിയിരുന്നു എന്ന് യോഹന്നാൻ എഴുതുമ്പോൾ മനുഷ്യർക്ക് അപ്രാപ്യമായ പ്രകാശത്തിന്റെ ലോകത്തിലാണ് ദൈവം വാഴുന്നത് എന്ന് ആണ് അർത്ഥമാക്കുന്നത്. ജോൺ സീസ് ഹിസ് വിഷൻ ഇൻ ടേംസ് ഓഫ് ലൈറ്റ് വിച്ച് ഫ്ലാഷ് ഫ്രം പ്രഷ്യസ് സ്റ്റോൺസ്. We do not know what exactly these stones were. The three stones here are jasper, sardine, and emerald. From these two, these were typical of the most precious stones. വിലതീരാത്ത അമൂല്യ രത്നങ്ങൾ ആണ് ഇത്. It may well be that the jasper stands for the unbearable brightness of the purity of God. Unbearable brightness of the purity of God. That the blood red of sardine stands for his avenging wrath of God. And that the gentle green of the emerald stands for the mercy by which alone we can meet his purity and his justice. Purity, wrath and mercy. ഇത് മൂന്നുമാണ് ഇത് പ്രധാനമായിട്ട് സിമ്പലൈസ് ചെയ്യുന്നത്. ഇത് വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ട് പലരും അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ദൈവത്തിന്റെ പ്യൂരിറ്റിയും റാത്ത് ഓഫ് ഗോഡും മേഴ്സി ഓഫ് ഗോഡും ഒക്കെ ആയിട്ട് ഇതിനെ കാണുവാനായിട്ട് നോക്കും. 4-ാം ഭാഗത്തേക്ക് വരുമ്പോൾ സിംഹാസനത്തിന് ചുറ്റിലും 24 സിംഹാസനം, വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനത്തിലിരിക്കുന്ന 24 മൂപ്പന്മാർ, അവരുടെ തലയിൽ പൊൻകിരീടം. സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന് മുമ്പിൽ ജ്വലിച്ചുകൊണ്ട് ഇരിക്കുന്നു. Now we approach one of the difficult passages for which Revelation is notorious. In it we meet 24 elders and then four living creatures. പല ആ ഇന്റർപ്രിറ്റേഷൻസിനും കാരണമായിട്ടുള്ളതാ. വി ഫൈൻഡ് ദ 24 എൽഡേഴ്സ് ഫ്രീക്വന്റ്ലി അപ്പിയറിംഗ് ഇൻ ദ റെവലേഷൻ. ദേ സിറ്റ് അറൌണ്ട് ദ ത്രോൺ ക്ലോത്ത് ഇൻ വൈറ്റ് റോബ്സ് ആൻഡ് വെയറിംഗ് ക്രൗൺസ്. റെവലേഷൻ 4:4 ആൻഡ് റെവലേഷൻ 14:3. ദേ കാസ്റ്റ് ദെയർ ക്രൗൺസ് ബിഫോർ ദ ത്രോൺ 4:10. They continually worship and praise 5:11 and 5:14, 7:11 and 11:16 and so on. They bring to God the praise of the saints. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന് സുഗന്ധവർഗം. One of them encourages the seer when he is sad. Revelation 5:5. And one of them act as interpreter of one of the visions. Revelation 7:30. ഇവിടൊക്കെ ദൈവത്തിന്റെ അടുത്ത പ്രാർത്ഥന കൊണ്ടുചെല്ലുന്ന പൗരോഹിത്യ ശുശ്രൂഷയെ കുറിച്ചാണ് ഇവിടെ കാണുന്നത്. ഇതര ഒരുപാട് സാഹിത്യങ്ങളിൽ 24 എന്നുള്ള ഈ സംഖ്യ കാണുന്നില്ല. പഴയ നിയമ അഹരോന്യ പുരോഹിതന്മാരിൽ 24 ഗണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കാണുന്നുണ്ട്. ഫസ്റ്റ് ക്രോണിക്കിൾസ് ചാപ്റ്റർ 24:1-19. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായ അർത്ഥത്തിലാണ് 24 മൂപ്പന്മാരെ യോഹന്നാൻ അപ്പോസ്തോലൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ് ദേർ ആർ ഇൻഡിക്കേഷൻസ് ഓഫ് എ കൈൻഡ് ഓഫ് കൗൺസിൽ സറൗണ്ടിങ് ഗോഡ്. ദൈവത്തിന് ചുറ്റും നിൽക്കുന്ന കൗൺസിലിനെ കുറിച്ച് പറയുന്നുണ്ട്. The prophet sees God sitting in his throne and the all the hosts of heaven standing by him in his right hand and left. 1 Kings chapter 22:19. Nambe parna avasanaya pin adu pole thanne mattoru Babylonian background undu. In Babylonian culture they have 24 star gods. For the worship of the stars was a part of Babylonian religion. And it has been suggested that these become in Jewish thought 24 angels who surrounded the throne of God. That the elders stand for this. Another version, it has been suggested that the 24 elders stand for the 12 patriarchs and 12 apostles. Combined. In the New Jerusalem, the names of 12 patriarchs are on the 12 gates and the names of 12 apostles are on the foundation stones of the wall. സ്വർഗീയ യെരുശലേമിന്റെ 12 ഗോപുരങ്ങളിൽ 12 ഗോത്രപിതാക്കന്മാർ പേരുകളും അതിന്റെ അടിസ്ഥാനത്തിൽ 12 അപ്പോസ്തലന്മാരുടെ പേരുകളും ആലേഖനം ചെയ്ത യോഹന്നാൻ തന്നെ പറയുന്നുണ്ട്. യോഹന്നാൻ ഈ ചാപ്റ്റർ 21 ഈ റെവലേഷനിലെ 21 12-40 എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഈ മൂപ്പന്മാർ എന്ന് പറയുന്നത് 12 പാട്രിയാർക്സ് ആൻഡ് 12 അപ്പോസ്റ്റിൽസ്. ഞാൻ ആദ്യം സിമ്പിൾസ് പറഞ്ഞ കൂട്ടത്തിൽ 24 ആ ഒരു നിലയിലാണ് പറഞ്ഞത്. പഴയ നിയമ ഉടമ്പടിയുടെയും പുതിയ ഉടമ്പടിയുടെയും പ്രതിനിധികൾ എന്നുള്ള ഒരർത്ഥത്തിൽ അപ്പോൾ ചർച്ചിന്റെ റെപ്രസെന്റേഷനാണ്. We think that the likely explanation is that 24 elders are the symbolic representatives of the faithful people. അതാണ് ഏറ്റവും നമുക്ക് സ്വീകാര്യമായ ഒരു ഇന്റർപ്രിറ്റേഷൻ. ഫെയ്ത്ത്ഫുള്ളിന്റെ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും എല്ലാ ഫെയ്ത്ത്ഫുള്ളിനെയും റെപ്രസെന്റ് ചെയ്യുന്ന അവരെ മുഴുവനായി ഉൾക്കൊള്ളുന്ന ഒരു ഗണമായിട്ടാണ് ഈ 24 കാണുവാനുള്ളത്. Their white robes are the robes promised to the faithful. And the crowns are those promised, those who are faithful unto death. The thrones are those who Jesus promised, those who forsook all followed him. The description of 24 elders fits well with the promises made to the faithful. അതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ. അത് സഭയെ മുഴുവൻ പ്രതിനിധാനം ചെയ്യുന്നു. ഓൾ ദ ഫെയ്ത്ത്ഫുള്ളിനെ അത് റെപ്രസെന്റ് ചെയ്യുന്നു. ദ 24 എൽഡേഴ്സ് സ്റ്റാൻഡ് ഫോർ ദ ചർച്ച് ഇൻ ഇറ്റ്സ് ടോട്ടാലിറ്റി. സഭ മുഴുവനായിട്ട് ഉൾക്കൊള്ളുന്ന അതിന്റെ ഒരു പ്രതീകമായിട്ട് ഈ 24 നമുക്ക് കാണുവാനായിട്ട് നോക്കും. ഇവരുടെ മുഖ്യമായ കർത്തവ്യം ദൈവസിംഹാസനത്തിന്റെ മുമ്പിൽ പൗരോഹിത്യ ശുശ്രൂഷ അർപ്പിക്കുക എന്നുള്ളതാണ്. അവർ ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അവർക്ക് ലഭിച്ചിരിക്കുന്ന വെള്ള ഉടുപ്പ് സ്വർഗത്തിൽ അവർക്ക് ലഭിക്കുന്ന മഹത്വത്തിന്റെയും ദൈവ സാമീപ്യത്തിന്റെയും അടയാളമാണ്. അവർ ദൈവത്തോടു കൂടെ സിംഹാസനത്തിലിരുന്ന് ദൈവത്തിന്റെ രാജാധികാരത്തിലും ന്യായവിധിയിലും പങ്കുചേരുവാൻ അവസരം ലഭിച്ചിരിക്കുന്നു. നമ്മളിപ്പോൾ പഠിച്ച ലവദോക്യാ സഭയ്ക്ക് കൊടുക്കുന്ന സൗഭാഗ്യങ്ങൾ, അവർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദാനത്ത് അതാ പറയുന്നത്, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ സിംഹാസനത്തിൽ ഇരിപ്പാൻ ഞാൻ അധികാരം കൊടുക്കും എന്ന് അവിടെ പറയുന്നുണ്ട്. അത് ദൈവം കൊടുക്കുന്ന ആ ഒരു സൗഭാഗ്യകരമായ ഒരു അനുഭവമാണ്, ആ സിംഹാസനത്തിൽ ഇരുന്ന് വാഴുക. ജോൺ ആഡ്സ് മോർ ഡീറ്റെയിൽസ് ടു ഹിസ് മിസ്റ്റീരിയസ് ആൻഡ് ഓ ഇൻസ്പൈറിംഗ് പിക്ചർ ഓഫ് ഹെവൻ. തണ്ടർ ആൻഡ് ലൈറ്റ്നിങ് ആർ ഓഫ്റ്റൻ കണക്റ്റഡ് വിത്ത് മാനിഫെസ്റ്റേഷൻ. ദൈവത്തിന്റെ വെളിപ്പെടലുമായി ബന്ധപ്പെട്ട് ബൈബിളിൽ പലയിടത്തും ഇത് കാണുന്നുണ്ട്. എസെക്കിയേൽ 1:13, സാംസ് 77:18 ഇവിടെ ഒക്കെ അതിന്റെ അലയോഗ്യതകൾ കാണാനായിട്ട് വെക്കും. ബട്ട് വാട്ട് ഈസ് പ്രൈമർലി ഇൻ ദ മൈൻഡ് ഓഫ് ജോൺ ഈസ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് മൗണ്ട് സിനായി. മോശ പർവ്വതത്തിൽ നിന്ന് കൽപ്പലകൾ സ്വീകരിക്കാനായിട്ട് പോകുമ്പോൾ ഉള്ളൊരു സംഭവമുണ്ട്. എക്സോഡസ് ചാപ്റ്റർ 19 ചാപ്റ്റർ മുഴുവനുണ്ട്. വേഴ്സസ് 16. There were thunders and lightnings and a thick cloud upon the mountain and a very loud trumpet blast. John is using the imagery which is regularly connected with the presence of God. ദൈവത്തിന്റെ ശക്തിയുടെയും മഹത്വത്തിന്റെയും അടയാളമായിട്ടാണ് ഈ മിന്നലും ഇടിനാദവും ഒക്കെ ഇവിടെ നമുക്ക് കാണാനായിട്ട് നോക്കുന്നത്. ഇവിടെ 7 ദീപങ്ങൾ, യോഹന്നാന്റെ ചിന്തയിൽ 7 ദീപങ്ങൾ ദൈവസിംഹാസനത്തിന് മുമ്പുള്ള 7 ആത്മാക്കളാണ്. 7 ദീപങ്ങൾ സഭകൾക്ക് മുഴുവനായി നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണത എന്നുള്ളത് അർത്ഥത്തിൽ നമ്മൾ അതിലെ ആദ്യ ചാപ്റ്റർ വായിച്ചപ്പോൾ റവലേഷൻ 1:4-3:1 പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ 7 എന്നുള്ളത് 7 ആത്മാക്കൾ പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണത സഭയ്ക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു 7 ടോർച്ചസ് ആർ ദ 7 സ്പിരിറ്റ്സ് ഓഫ് ഗോഡ്. അത് നമ്മൾ നേരത്തെ അത് നമ്മൾ കണ്ടിട്ടുള്ളത്. ദ ഗ്ലാസി സീ ഹാസ് എക്സർസൈസ്ഡ് സ്ട്രേഞ്ച് ഫാസിനേഷൻ ഓൺ ദ മൈൻഡ് ഓഫ് പീപ്പിൾ. സിംഹാസനത്തിന് മുമ്പിലുള്ള സ്ഫടികം, പളങ്കിനൊത്ത കണ്ണാടൻ എന്നോട് പറയുന്നു, ലോകത്തെ മുഴുവനായിരിക്കുന്നത് പുരാതന സങ്കല്പം അനുസരിച്ച് സ്വർഗലോകം ഒരു കടലിന്റെ സ്ഥിതി ചെയ്യും. അതിന്റെ റിഫ്ലക്ഷൻ ആണ് ഇവിടെ കാണുന്നത്. സ്വർഗലോകം ഒരു കടലിന്മേൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ള ഒരു സങ്കല്പം അവിടെ കാണുന്നുണ്ട്. There are three things that this sea like shining glass does symbolizes. It symbolizes the preciousness. In the ancient world, glass was usually dull and semi-opaque, and the glass as clear as crystal was as precious as gold. യോബിന്റെ പുസ്തകം 28:17 Gold and glass are mentioned together are examples of precious things. Precious things ആയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ കണ്ണാടി കടൽ എന്നുള്ളത് സിംബലൈസസ് പ്രഷ്യസ്നെസ്. And second, it symbolizes dazzling purity. The blinding light reflected from the glassy sea would be too much for the eyes to look upon. ലൈക്ക് ദ പ്യൂരിറ്റി ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വിശുദ്ധിയെ കാണിക്കാൻ. തേർഡ്, ഇറ്റ് സിംബലൈസ് ഇമ്മൻസ് ഡിസ്റ്റൻസ്. ത്രോൺ ഓഫ് ഗോഡ് വാസ് ഇൻ ദ ഇമ്മൻസ് ഡിസ്റ്റൻസ് ആസ് ഇഫ് അറ്റ് ദ അതർ സൈഡ് ഓഫ് ഗ്രേറ്റ് സീ. വീണ്ടും ഹിയർ വി കം ടു അനദർ of the symbolic problem of the revelation. The four living creatures appear frequently in the heavenly city. Nala jivigal. They are always found near to the throne and lamb. Revelation 4:6. They have six wings and they are full of eyes. Revelation 4:6. They are constantly engaged in praising and in worshipping God. നാല് ജീവികൾ അത് ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. ദേ ആർ ക്ലിയർലി പാർട്ട് ഓഫ് ദ ഇമേജറി ഓഫ് ഹ്യൂമൻ ഹെവൻ ആൻഡ് ദേ ആർ നോട്ട് ഫിഗേഴ്സ് ഹും ദ റൈറ്റർ ഓഫ് റെവലേഷൻ ഡിഡ് നോട്ട് ക്രിയേറ്റ് ബട്ട് ഹും ഹി ഇൻഹെറിറ്റഡ് ഫ്രം പ്രീവിയസ് പിക്ചേഴ്സ്. ദേ മേ ഒറിജിനലി ഹാവ് ഫ്രം ദ ബാബിലോണിയൻ സോഴ്സസ്. ദ ഫോർ ലിവിംഗ് ക്രീച്ചേഴ്സ് stand for everything that is noblest, strongest, wisest and swiftest in nature. Each has the preeminence his own particular sphere. The lion is the supreme among beasts. The ox is supreme among cattle. The eagle is supreme among birds. And man is supreme among all creatures. The beasts represent all the greatness and strength and beauty of nature. Here we see the nature praising God. In the verses to follow, we see the 24 elders praising God. And when we put the two pictures together, we get the picture of both nature and man engaged in constant adoration of God. അപ്പോൾ ഈ 24 മൂപ്പന്മാർ എന്ന് പറയുന്നത് സഭയെ കുറിക്കുന്നു. ആൻഡ് നാല് ജീവികൾ എന്നുള്ളത് ഹോൾ ക്രീച്ചേഴ്സിനെ, പ്രകൃതിയെ മുഴുവനായിട്ട്. അപ്പോൾ അൺസീസിംഗ് ആയിട്ടുള്ള അഡറേഷൻ നടക്കുന്നു എന്നുള്ളതാണ്. ദ സീസ്ലെസ് ആക്ടിവിറ്റി ഓഫ് നേച്ചർ അണ്ടർ ദ ഹാൻഡ് ഓഫ് ഗോഡ് ഈസ് സീസ്ലെസ് ട്രൈബ്യൂട്ട് ടു ദ ഐഡിയ ഓഫ് നേച്ചർ പ്രേസിംഗ് ഗോഡ്. He is one which occurs in Old Testament more than once. പത്തൊൻപതാം സങ്കീർത്തനത്തിൽ പറയുന്നു, ആകാശം എന്ന ദൈവത്തിന്റെ മഹത്വത്തെ കീർത്തിക്കുന്നു, സൃഷ്ട പ്രപഞ്ചങ്ങൾ മുഴുവൻ ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു എന്നുള്ളത്. അത് അടിസ്ഥാനപരമായ വേദപുസ്തകത്തിലെ തന്നെ ഒരു ആശയമായിട്ട് നമുക്ക് കാണുവാനായിട്ട് നോക്കും. There is a tremendous truth here. The basic idea behind is that anything which is fulfilling the function for which it was created is praising God. ദൈവം എന്തിനു വേണ്ടി അവയെ സൃഷ്ടിച്ചോ ആ സൃഷ്ടിയുടെ പൂർണതയിൽ അത് അതിന്റെ ദൗത്യം നിർവഹിക്കുമ്പോൾ അത് അതിന്റെ ചുമതല അത് വർഷിപ്പ് ചെയ്യുക. അത് നമുക്ക് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥാനത്ത് അത് വിശുദ്ധിയോടെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതും ഒരു വർഷിപ്പായിട്ട് അത് തീരുന്നുണ്ട്. എ ഡോക്ടർ ഓൺ ഹിസ് റൗണ്ട്സ്, ദ സയന്റിസ്റ്റ് ഇൻ ഹിസ് ലബോറട്ടറി, ദ ടീച്ചർ ഇൻ ഹിസ് ക്ലാസ് റൂം, ദ മ്യൂസീഷ്യൻ ആൻഡ് ഹിസ് മ്യൂസിക്, ദ ആർട്ടിസ്റ്റ് അറ്റ് ഹിസ് ക്യാൻവാസ്, എ ഷോപ്പ് അസിസ്റ്റന്റ് അറ്റ് ഹിസ് കൗണ്ടർ, എ ടൈപ്പിസ്റ്റ് ഹർ ടൈപ്പ് റൈറ്റർ, ഹൗസ് വൈഫ് ഇൻ ഹർ കിച്ചൻ, ഓൾ ഹു ആർ ഡൂയിങ് ദ വർക്ക് ഓഫ് ഗോഡ് as it should be done are joining in a great act of worship. Anything which is fulfilling the function for which it was created is praising God. Ella srishtigalum devathe stuthichondirikkum. Ibide parayunu idu adu continuous aayittu raathriyilum pagalum ellam അത് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഇരിക്കുന്നു എന്നുള്ളതാണ്. ഇറ്റ് ഈസ് നോട്ട് ലോങ് ബിഫോർ ഏർലി ചർച്ച് ഫോർ സിംബലിസം ഓഫ് ലിവിംഗ് ജീസസ്. ദ ഫോർ ഗോസ്പൽസ്, ദ material of the representation is often be found stained glass windows in churches. The earliest and fullest identification was made in Irenaeus in 170. The four living creatures represent four aspects of the work of Jesus. And in turn, it represented the four gospels. രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഐറേനിയസ് എന്ന് പറയുന്ന പിതാവ് ഇത് നാല് ഗോസ്പെൽസിനെ റെപ്രസെന്റ് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. ക്രിസ്തീയ പാരമ്പര്യത്തിൽ നാല് ജീവികളെ നാല് സുവിശേഷങ്ങളുടെ പ്രതീകമായിട്ട് വ്യാഖ്യാനിക്കുന്നു. ഐറേനിയസിന്റെ ചിന്തയിൽ സിംഹം യോഹന്നാന്റെ സുവിശേഷത്തെയും കാള ലൂക്കോസിന്റെ സുവിശേഷത്തെയും മനുഷ്യൻ മത്തായിയുടെ സുവിശേഷത്തെയും കഴുകൻ മർക്കോസിന്റെ സുവിശേഷത്തെയും പ്രതികരിക്കുന്നു. പിൽക്കാലത്ത് വരുന്ന സഭാപിതാക്കന്മാർ ഓരോരുത്തരും ഓരോരുടെ മനോധർമ്മം അനുസരിച്ച് അതിനെ വ്യത്യാസപ്പെടുത്തിയായിട്ട് കാണുന്നുണ്ട്. ഇറ്റ് ഈസ് ടു ബി സെഡ് ദാറ്റ് ദ അരിസ്റ്റോട്ട ഓഗസ്റ്റീനിയൻ ഐഡന്റിഫിക്കേഷൻ ബിക്കം ദ മോസ്റ്റ് കോമൺലി അക്സെപ്റ്റഡ്. അഗസ്റ്റീൻ, സെന്റ് അഗസ്റ്റീന്റെ വീക്ഷണത്തിൽ അദ്ദേഹം പറയുന്നത് മാത്യു ഈസ് ബെസ്റ്റ് റെപ്രസെന്റഡ് ബൈ ദ ലയൺ ബിക്കോസ് ഇൻ ഇറ്റ് ജീസസ് ഈസ് ഡിപിക്റ്റഡ് ആസ് ദ ലയൺ ഓഫ് ജൂഡ. അതുകൊണ്ട് ലയണിനെയാണ് സെന്റ് മാത്യു സിംബലൈസ് ചെയ്യുന്നത്. ആൻഡ് വൺ ഇൻ ഹും ഓൾ ദ എക്സ്പെക്ടേഷൻ ഓഫ് ദ ഫോർ കെയിം ടു മാർക്ക് ഈസ് ബെസ്റ്റ് റെപ്രസെന്റഡ് ബൈ ദ മാൻ ബിക്കോസ് it is the nearest approach to a factual report of human life of Jesus. Luke is the best represented by the ox because it depicts Jesus as the sacrifice of all classes and conditions of men and women everywhere. John is best represented as by the eagle because of all birds it flies highest and is said to be the only living creature which can look straight into the sun. In Saint John, and John of all the gospel reaches the highest of the heights. അപ്പം അഗസ്റ്റീന്റെ ആ ഒരു ഇന്റർപ്രിട്ടേഷൻ ഫോർ നാല് ഗോസ്പെൽസിനെ ഉള്ളതാണ് കോമൺ ആയിട്ട് എക്സെപ്റ്റ് ചെയ്യുന്നത്. അത് റീസണബിൾ ആയിട്ടുള്ള ഒന്നായിട്ട് നമുക്ക് കാണുവാനായിട്ട് നോക്കും. അതിനകത്ത് സെയിന്റ് മാത്യു ലയണിനെ കുറിച്ചും ലയണായിട്ടും മാർക്ക് ഹ്യൂമൻ ലൈഫും മനുഷ്യന്റേതായിട്ടും ലൂക്ക് ഓക്സിന്റെ ആയിട്ടും സെന്റ് ജോൺ അത് ഈഗിളിനെയും റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് നോക്കുന്നത്. യെശയ്യാവിന്റെ ദർശനത്തിൽ നാല് ജീവികൾക്ക് ആറാറ് ചിറകുകൾ ഉണ്ട്. അത് ദൈവഹിതം നിറവേറ്റുന്നതിനുള്ള അതനുസരിക്കുന്നതിനുള്ള വേഗതയുടെ ഒരു പ്രതീകമായിട്ട് കാണുവാനായിട്ട് നോക്കും. കണ്ണുകൾ വിജ്ഞാനത്തിൻ്റെതാ, ദൈവത്തിന്റെ അനന്ത വിജ്ഞാനത്തിൽ പങ്കുകാരാകുന്നതിനെ കുറിച്ചാണ് അത് ഓർപ്പിക്കുന്നത്. ദൈവത്തിന്റെ അവിജ്ഞാനത്തിന്റെ പങ്ക് ഉള്ളവരാണ് ഇവരത്. ആ മൂപ്പന്മാർ എന്ന് പറയുന്നത് ആ ഒരു ദൈവത്തോടൊപ്പം ദൈവത്തിന്റെ വിജ്ഞാനത്തിൽ പങ്കുകാരായിരിക്കുന്നു എന്നുള്ളതാണ്. വീണ്ടും ഇവിടെ പറയുന്നു അവ രാപകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരുന്നു. അൺസീസിംഗ് അഡറേഷൻ ഹെരി സെറ്റ് ഔട്ട് ദ സ്ലീപ്ലെസ് പ്രേസ് ഓഫ് നേച്ചർ. സൃഷ്ടി ഓൾ ദ ടൈം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടായിരിക്കുന്നു. മനുഷ്യന് റെസ്റ്റ് ആവശ്യമാണ്. മൻ റെസ്റ്റ് on the Sabbath, and in sleep, and in the end, in death. But the course of nature is unbroken, and unbroken in space. There is never any time when the world of God made is not praising Him. Anavaratham jeevikal, anavaratham devathe stuthichukonda, devathe mohuthapuduthikonda irikkunnu. മാലാഹം പിന്നീട് ഇവിടെ പറയുന്നത് മാലാഹമാർ ദൈവത്തെ ആരാധിക്കുമ്പോൾ 20 മൂപ്പന്മാർ സിംഹാസനത്തിന്റെ മുമ്പിൽ കവിണ്ണു വീണ് ആരാധനയിൽ പങ്കുചേരുന്നു. സ്തുതിക്കുന്നു ദൈവത്തെ മുഖത്ത്. കവിണ്ണു വീഴുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ മഹത്വത്തെ അംഗീകരിക്കുന്നതും മനുഷ്യന്റെ ബലഹീന അവസ്ഥയെ സമ്മതിക്കുന്നതുമാണ്. നമ്മൾ നമസ്കാരം എന്നുള്ള വാക്ക് നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. ന മാ, മാ എന്ന് പറയുന്നത് ഞാന, ന എന്ന് പറയുന്ന ഒന്നുമല്ല, ഞാൻ ഒന്നുമല്ല എന്നുള്ള ബോധ്യത്തോടെ സർവശക്തനും അപരിമിതമായ ദൈവത്തിന്റെ മുമ്പിൽ, സർവസ്വമായ ദൈവത്തിന്റെ മുമ്പിൽ നമ്മെ തന്നെ വിട്ടുകൊടുക്കുന്നതാ നമസ്കാരം, ആരാധന, പ്രാർത്ഥന. ആ ഒരു നിലയിലാണ് പ്രാർത്ഥന ഉയരേണ്ടത്. ജോൺ യൂസസ് ദ പിക്ചർ വിത്ത് ദ ആൻഷ്യന്റ് വേൾഡ് വിൽ നോ ദ എൽഡേഴ്സ് കാസ്റ്റ് ദർ ക്രൗൺസ് ബിഫോർ ദ ത്രോൺ ഓഫ് ഗോഡ്. The ancient world, that the sign of complete submission. Mugara innathe kaalathum tambiran adiya marakke ulla pallarum thalekettumayittu nikkumbol ee idumanmar varumbol ora thalekettakke adikarund. When one king surrendered to another, he cast his crown at the victor's feet. Annathe kaalathu aa sahajirathil ഒരു രാജ്യം മറ്റു രാജാവ് പിടിച്ചടക്കുമ്പോൾ ആ പിടിച്ചടക്കപ്പെട്ട രാജ്യത്തിന്റെ രാജാവ് ആ ക്രൗൺ എടുത്ത് വിജയിച്ച രാജാവിന്റെ മുമ്പിൽ വെക്കും. ആ ഒരു കംപ്ലീറ്റ് സബ്മിഷന്റെ ഒരു ഒരു അടയാളമായിട്ടാണ് അതിനെ കാണുന്നത്. കിരീടങ്ങളെ ദൈവത്തിന്റെ മുമ്പിൽ താഴെയിടുമ്പോൾ അവരുടെ അധികാരങ്ങളും കിരീടങ്ങളും ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതാണെന്നുള്ള ഒരു ബോധ്യം, അത് ദൈവത്തിന്റെ മുമ്പിൽ സമ്മതിക്കുക. നമ്മളും ആരാധനയിൽ നമ്മുടെ ദൈവദത്തമായ ശബ്ദം, വികാരങ്ങൾ, നമ്മുടെ സമയം, കഴിവ് എല്ലാം ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുക. അങ്ങനെയുള്ള ഒരു ബോധ്യത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ അർപ്പിക്കുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് ആരാധന അത് മഹത്വമുള്ളതായി തീരുന്നത്, അത് ദൈവത്തിന് പ്രീതികരമായി തീരുന്നത്. ഒരു കംപ്ലീറ്റ് സറണ്ടറിങ്, കംപ്ലീറ്റ് സബ്മിഷൻ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. നമ്മുടെ എല്ലാ ഈഗോയും മാറ്റിവെച്ച് ദൈവത്തിന്റെ മുമ്പിൽ പൂർണ്ണമായി നമ്മളെ തന്നെ അർപ്പിക്കുവാൻ നമുക്ക് കഴിയണം. വീണ്ടും ആ ഡോക്സോളജിയുടെ ഭാഗത്ത് വരുമ്പോൾ, ദ ഡോക്സോളജി ഓഫ് ദ എൽഡേഴ്സ് പ്രൈസസ് ഗോഡ് ഇൻ ടു കൗണ്ട്സ്. ഒന്ന്, ഹീ ഈസ് ദ ലോർഡ് ഓഫ് ഗോഡ്. ഹീ ഹിയർ ഈസ് സംതിങ് വിച്ച് വുഡ് ബി ഈവൻ മോർ മീനിഫുൾ ടു ജോൺസ് പീപ്പിൾ ദാൻ ടു അസ്. The praise for Lord and God is kurios and theos, and that was the official title of Domitian. Domitian chakravarthi paranju rajavum kartavum aayitta adhekathe ketti parayanu. It was indeed because the Christians would not acknowledge that claim that they were persecuted and killed. Simply to call God Lord and God was triumphant confession of faith, an assertion that he holds first place in his own will. Second, God is the creator. It is through his will and purpose that all things existed even before creation and were in the end brought into actual being. Man has acquired many powers, but he does not possess the power to create. He can alter or rearrange. He can make things out of already existing materials, but only God can create something out of nothing. ദൈവത്തിന് മാത്രമേ സൃഷ്ടിക്കുവാൻ ഒക്കുള്ളൂ. മനുഷ്യന് എന്തെങ്കിലും നിന്ന് രൂപഭേദം വരുത്താനോ അതിനെ മോഡിഫൈ ചെയ്യാനോ മനുഷ്യന് ഒക്കുള്ളൂ. സൃഷ്ടി ദൈവത്തിന്റെ പൂർണ്ണമായ പദ്ധതിയുടെ ഭാഗമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ കർത്താവും രക്ഷിതാവും എന്നുള്ളത് അത് ദൈവത്തിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു പദമാണ്. അവർ ലോർഡ് ആൻഡ് ഗോഡ്, ഞങ്ങളുടെ കർത്താവും ദൈവമേ. മൂപ്പന്മാർ ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നത് ഈ ഒരു പദമാണ്. ഈ സംബോധന ഇന്നത്തെ ചക്രവർത്തി ആ ഡൊമിഷ്യൻ ചക്രവർത്തി സ്വയം ഉപയോഗിക്കുകയും ചക്രവർത്തിയെ ആരാധിക്കുന്നവർ ഉപയോഗിക്കുകയും ചെയ്യണമെന്ന് കർശനമായി നിഷ്കർഷിക്കുകയും ചെയ്തു. അപ്പം സകലത്തിന്റെ സൃഷ്ടാവായ ദൈവം മാത്രം, ഞങ്ങളുടെ കർത്താവും ദൈവവും എന്ന പേരിന് അർഹനായിട്ടുള്ളൂ, അവൻ മാത്രം ബഹുമാനവും ശക്തിയും സ്വീകരിക്കാൻ യോഗ്യനായിട്ടുള്ളൂ എന്ന് യോഹന്നാൻ സൂചിപ്പിക്കുക. അപ്പം യഥാർത്ഥ ദൈവവും രക്ഷകനും സിംഹാസനസ്ഥനായിരിക്കുന്ന ദൈവം മാത്രമാണ് എന്നുള്ളത് അവിടെ പറയുന്നു. ഭവിഷ്യൻ ചക്രവർത്തിക്ക് അത് ഉപയോഗിക്കാതെ ഇരിക്കുന്നതിന്റെ സാങ്കത്യവും ഇവിടെ നമുക്ക് കാണുവാനായിട്ട് പോകും. നാലാം ചാപ്റ്ററിന്റെ സന്ദേശം ഇത്രയുമാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ കണ്ടത് ഒന്ന്, ഭൗമിക തലത്തിൽ നിന്ന് യോഹന്നാൻ അപ്പോസ്തോലൻ ഉയർത്തപ്പെടുന്നതായിട്ടാണ്. ദൈവം സിംഹാസനത്തിലിരിക്കുന്നതും സകല സൃഷ്ട പ്രപഞ്ചങ്ങളെയും സൃഷ്ടിയെയും ദൈവം ആ സിംഹാസനത്തിന്റെ മുമ്പിൽ കാണുന്ന ഒരു സ്വർഗീയ ആരാധനയുടെ ഒരു ചിത്രമുണ്ട്. ഈ സ്വർഗീയ ആരാധനയിൽ മനുഷ്യൻ മാത്രമല്ല, സഭ മാത്രമല്ല, എല്ലാ പ്രകൃതിയും എല്ലാ സൃഷ്ടജാലങ്ങളെയും ഉൾക്കൊണ്ടു എന്നുള്ളതാണ് ആ നാല് ജീവികളെ പ്രധാനം ചെയ്യുന്നത്. അവര് അനവരതം സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു, രാപകരില്ലാതെ എല്ലാം ഇപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുന്നു എന്നുള്ള ഒരു സന്ദേശമാണ് ഇവിടെ കാണുന്നത്. ഏറ്റവും ധൈര്യം നൽകുന്ന സന്ദേശം, രാഷ്ട്രീയ ശക്തികളുടെ മുമ്പിൽ സഭ ബലഹീനമായും നിസ്സഹമായും കാണപ്പെടുന്നെങ്കിലും സ്വർഗത്തിൽ സിംഹാസനസ്ഥനായിരിക്കുന്ന ദൈവം ചരിത്രഗതിയെ നിയന്ത്രിക്കുന്നു എന്നുള്ള ഒരു സന്ദേശമാണ്. ഭൂമിയിലെ സഭ രക്തം വാർന്നൊലിക്കുന്ന സഭയാണ്, പീഡനയേൽക്കുന്ന സഭയാണ്, കഷ്ടപ്പെടുന്ന സഭയാണ്. പക്ഷെ ഈ പീഡനം നിങ്ങൾക്ക് അധികാലം നീണ്ടു നിൽക്കുകയില്ല. ദൈവം നിങ്ങളെ നയിക്കാൻ, ദൈവം ഭരിക്കാൻ, ഈ സകലത്തെയും ക്രമീകരിക്കുന്ന, സകലത്തെയും നിയന്ത്രിക്കുന്ന ഒരു തമ്പുരാൻ സ്വർഗത്തിലുണ്ട്. അവൻ രാജാതിരാജനായി അധികാരത്തോടെ മേളിലുണ്ട് എന്നുള്ളൊരു വലിയ സന്ദേശമാണ് നമുക്കിവിടെ കാണുന്നത്. നമ്മുടെയും ജീവിതത്തിൽ ആ ഒരു സന്ദേശം ധൈര്യം പകരുന്ന, നമുക്ക് സന്തോഷം പകരുന്ന ഒരു അനുഭവമായി തിരിച്ചറിയാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അടുത്ത ആഴ്ച തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. എന്തെങ്കിലും പൊതുവായിട്ട് പറയാനായിട്ടുണ്ടോ?
പ്രത്യേകിച്ച് താങ്ക് യു വെരി മച്ച്. അച്ഛന്റെ സന്ദേശം എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ഒരു ധൈര്യം എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാവട്ടെ. ദൈവം അല്ലാതെ നമുക്ക് വേറെ ഒന്നുമില്ല എന്നുള്ള ചിന്തയിൽ നമ്മുടെ ജീവിതം ക്രമീകരിക്കാൻ എല്ലാവരും ബോധിപ്പിക്കുന്നു. നാളെ ബഹുമാനപ്പെട്ട ഫിസിയോറത്തിന്റെ ക്ലാസ് ഇതേ സമയം ഉണ്ടായിരിക്കുന്നതാണ്. എനിക്ക് വരുമ്പോഴത്തേക്ക് പ്രാർത്ഥിക്കാം.
ഓക്കെ, കഴിയുന്നിടത്തോളം ആളുകളെ എൻട്രി ചെയ്യാനായിട്ട് ശ്രമിക്കണം. പരമാവധി ആളുകളെ നമ്മളിതിനകത്ത് പ്രേരിപ്പിക്കണം എന്നുള്ളത് ഓർപ്പിക്കുന്നു. പ്രാർത്ഥിക്കാം. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള നിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്ര, ജയമുള്ള നിന്റെ സ്ലീപായാൽ ഞങ്ങളെ നീ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ള നിന്റെ കുടിയിരിപ്പിന് ഭവനങ്ങളായിട്ട് ഞങ്ങളെ ക്ഷമിക്കണമേ. ദൈവമായ കർത്താവേ, നേരുവക്കെല്ലാ സമയത്തും നിന്റെ ദൈവത്വത്തിന്റെ ചിറകിൻ കീഴിൽ ഞങ്ങളെ മറച്ചുകൊള്ളുമാറാകണമേ. അമ്മേ, ദൈവമായ കർത്താവേ, കൃപയിലൊരിക്കൽ കൂടെ ഞങ്ങൾ സമർപ്പിക്കുന്നു. അനുഗ്രഹത്തോടെ അവിടുത്തെ ദൂത് ശ്രമിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ ഉരുക്കി ദൈവമേ അവിടുത്തെ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ നിനക്ക് വേണ്ടി ജീവിക്കുന്നവരാക്കി തീർക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. കേട്ട വചനങ്ങൾ ഞങ്ങളുടെ ആത്മീക ജീവിതത്തെ ശക്തിപ്പെടുത്തുവാൻ ഉപകരിക്കണമേ. ദൈവമേ, ലോകത്ത് ഞങ്ങൾക്ക് പലവിധമായിട്ടുള്ള കഷ്ടതകളും പീഡനങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും സർവ്വതിനെയും നിയന്ത്രിക്കുന്ന ഒരു കർത്താവ് ഉയരത്തിലുണ്ട് എന്നുള്ളൊരു ബോധ്യം ഞങ്ങൾക്ക് തരണമേ. ദൈവമേ, ഞങ്ങളുടെ കഷ്ടതകൾ അല്പകാലത്തേക്കേ ഉള്ളൂ. ദൈവമേ, അതിനപ്പുറമായിട്ടുള്ള സന്തോഷവും നന്മയും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുവാൻ അവിടുന്ന് ദയാലുവാണ് എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ മുഴുവനായി അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. ആരാധന ഞങ്ങളെ മുഴുവനായി അർപ്പിക്കുന്ന, ഞങ്ങളെ സമർപ്പിക്കുന്ന ഒന്നായി തീരുവാൻ ഞങ്ങളെ അവിടെ സഹായിക്കണമേ. ഞങ്ങൾക്ക് നിൽക്കുന്ന സകലത്തെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങൾക്ക് നിൽക്കുന്ന ടാലന്റുകൾ, ഞങ്ങളുടെ എല്ലാം അവിടുത്തെ കൃപയിൽ സമർപ്പിക്കുന്നു. ദൈവമേ, അനുഗ്രഹിക്കണമേ, വാഴ്ത്തണമേ. വിവിധ സ്ഥലങ്ങളിലിരുന്ന് ഇന്നത്തെ ക്ലാസ്സിൽ സംബന്ധിച്ചവരെ ഓർക്കുന്നു. കുടുംബമായി വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. ആവശ്യഭാരങ്ങളിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരോട് പറയാൻ വിഷമിക്കുന്ന ഭാരങ്ങളുമായി നിൽക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു തമ്പുരാൻ ഈ ഇടത്തിലുണ്ട്.
ദൈവമേ, ഞങ്ങളുടെ വേദനകളിൽ അവിടുന്ന് സാന്നിധ്യമായി സന്തോഷമായി കൂടെ ഇരിക്കണം. ഞങ്ങളുടെ വേദനകളെ അതിജീവിപ്പാൻ തക്കവണ്ണമുള്ള ശക്തിയും പ്രാപ്തിയും സന്ദേശ സാന്നിധ്യവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവമേ, ഞങ്ങളുടെ ശുശ്രൂഷകളെ വാഴ്ത്തണമേ. ഞങ്ങളായിരിക്കുന്ന മേഖലകളിൽ വിശുദ്ധിയോടെ സമർപ്പണത്തോടെ പ്രവർത്തിക്കുമ്പോൾ അത് അവിടുത്തേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന ഞങ്ങളുടെ ആരാധനയാകുന്നു. ദൈവമേ, ആ ഒരു ബോധ്യം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന മേഖലകളിൽ പൂർണ്ണ സമർപ്പണത്തോടെ പ്രവർത്തിപ്പാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങളുടെ പ്രവർത്തന മേഖലകളെ വാഴ്ത്തണമേ. ആയിരിക്കുന്നിടത്ത് ദൈവമേ, ഏറ്റവും കൃപ ഉൾക്കൊണ്ടുകൊണ്ട് അനുകൂലമായിരിക്കുന്ന സാഹചര്യത്തിൽ ജീവിപ്പാനും പ്രവർത്തിപ്പാനുമായിട്ടുള്ള കൃപ തരണമേ. അടുത്ത പറയും പ്രസ്ഥാനത്തെ കുറച്ച് പ്രാർത്ഥിക്കുന്നു, നേതൃത്വം നൽകുന്ന ഒരു ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സന്തമാമയെ ഓർക്കുന്നു, വിജയെ ഓർക്കുന്നു, ദൈവത്തിന് സൗഹൃദമാണ് സപ്പോർട്ട് മനോജിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, റീജിയണൽ സെക്രട്ടറിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, യൂണിയൻ സെക്രട്ടറിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, എല്ലാ അംഗങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരുടെ പ്രാർത്ഥനകൾ, അവരുടെ കണ്ണുനീരുകൾ, അവരുടെ വിഷമതകൾ എല്ലാം ദൈവസന്നിധിയിൽ ദൈവമേ ഞങ്ങൾ സമർപ്പിക്കുന്നു, അനുഗ്രഹിക്കണമേ. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധ പാപാ തിരുമേനിയും ഇടവുമിത്രാപോലിസ തിരുമേനിയും യോസബീസ് തിരുമേനിയും എല്ലാ വൈദിക ഗണങ്ങളെയും ദൈവമേ, മിഷൻ വയലുകളിൽ പ്രവർത്തിക്കുന്നവരെയും സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെയും ഒക്കെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ശുശ്രൂഷകളൊക്കെ ദൈവസന്നിധി വിലപ്പെട്ടതായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിന്റെ അനുഭവത്തിൽ നിലനിൽക്കുവാൻ ആവശ്യമായിരിക്കുന്ന ദാനങ്ങളെ കൊണ്ട് നടക്കണമേ. ഞങ്ങൾ വാങ്ങിപ്പോയിരിക്കുന്ന രംഭങ്ങളുടെ പ്രതിസാൽ വിശ്വസിക്കണമേ. തുടർന്നുള്ള ക്ലാസ്സുകളെയും വാഴ്ത്തണമേ. ദൈവമേ, ക്ലാസ്സുകളും ദൈവമേ ഞങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള കോമ്പറ്റീഷൻസൊക്കെ ഏറ്റവും അനുഗ്രഹകരമായിരിക്കാൻ ക്രമീകരിക്കാൻ ഞങ്ങളവിടെ സഹായിക്കണമേ. നാഥ, ഞങ്ങളുടെ കുറ്റമുള്ളതും കുറവുള്ളതുമായ പ്രാർത്ഥന ഉന്നതമായിരിക്കും സിംഹാസനത്തിൽ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമാക്കി തീർക്കണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും എന്നുവന്നേക്കും തന്നെ. ആമേൻ. ഓക്കെ, ഗുഡ് നൈറ്റ് ടു ഓൾ. എല്ലാവർക്കും ഓരോടുള്ള താങ്ക്സ് അറിയിക്കും. നാളെ ഇതോടെ സമയത്ത് തന്നെ ക്ലാസ്. ബൈ.
Good night.